ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. الشيخ بكر بن عبد الله أبو زيد رحمه الله حراسة الفضيلة എന്ന ഗ്രന്ഥം നാം വായിച്ചിരുന്നു. അതിൻ്റെ കഴിഞ്ഞ ദർസിൽ നാം ഹിജാബുമായി ബന്ധപ്പെട്ട് ഹിജാബ് നിർബന്ധമാണ് എന്നതിനുള്ള ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അതുപോലെ ഖിയാസിൽ നിന്നുമുള്ള എല്ലാ തെളിവുകളും നാം പറഞ്ഞിരുന്നു. അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹിറാസത്തുൽ ഫവീല, മാന്യതയെ സംരക്ഷിക്കുക, അതിന് 10 ഉസൂലുകളാണ് ഷെയ്ഖ് അതിൽ പറയുന്നത്. ഒന്നാമത്തേത് പറഞ്ഞു, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നുള്ള വിശ്വാസം നിർബന്ധമായും വിശ്വസിക്കുക എന്നുള്ളത്. പൊതുവായിട്ടുള്ള ഹിജാബ്, പ്രത്യേകമായിട്ടുള്ള ഹിജാബ്, അതിൻ്റെ അകത്താണ് നാം ഹിജാബിനുള്ള ദലീലുകളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തത്. ഇനി അതിൽ തന്നെ വരുന്ന അവസാനത്തെ ഒരു ഭാഗമാണ് അതിന്റെ നാലാമത്തെ മസ്അല, ഹിജാബുമായി ബന്ധപ്പെട്ട നാലാമത്തെ മസ്അല, അൽ മസ്അലത്തു റാബിഉ ഫീ ഫളായിലിൽ ഹിജാബ്, ഹിജാബിന്റെ ഫളലുകൾ. ഒരു സ്ത്രീ ഹിജാബ് ധരിക്കുക എന്നത് നിർബന്ധമാണ് എന്ന് നമ്മൾ പറഞ്ഞു, അതിനുള്ള ദലീലുകളും പറഞ്ഞു. ഇനി അതുകൊണ്ടുള്ള അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ മഹത്വം എന്തൊക്കെയാണ് എന്നതാണ് ഷെയ്ഖ് അടുത്തത് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ് അതിന്റെ ശ്രേഷ്ഠതകൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്കുള്ള ഇബാദത്താണ് എന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റലാണ് എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലൂടെയും പഠിപ്പിച്ചു തന്ന, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ച കാര്യമാണ് ഓരോ സ്ത്രീയും ഒരു ഹിജാബ് ധരിക്കണം എന്നുള്ളത്. എന്താണ് ഹിജാബ് എന്നും ഹിജാബിന്റെ പരിധി എങ്ങനെയാണ് എന്നെല്ലാം നാം പറഞ്ഞതിന് ശേഷമാണ് ഇത് പറയുന്നത്. എന്നാൽ ഷെയ്ഖ് പറയുന്നത്, ഒരാൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും ഇത് അള്ളാഹുവിനും റസൂലിനുമുള്ള അനുസരണമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനും മുഅ്മിനും പാടില്ല, ഇദാ ഖള അല്ലാഹു വറസൂലുഹു അംറ, അല്ലാഹും റസൂലും ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ, തീരുമാനിച്ചു കഴിഞ്ഞാൽ, അൻ യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം, ആ വിഷയത്തിൽ അവർക്ക് സ്വന്തമായൊരു താല്പര്യം ഉണ്ടാവാൻ പാടില്ല. ഒരു വിഷയത്തിൽ അള്ളാഹും റസൂലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ അവർക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനത്തിന് അവിടെ അവകാശമില്ല. വമൻ യഅസില്ലാഹ വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് വല്ല വലാലൻ മുബീന, ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്നത് അവർ വലിയ ഒരു വഴികേടിലാണ് പെട്ടിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അതിന് ഷെയ്ഖ് ഹിജാബിന്റെ ഫളലുകളിൽ ചിലത് എന്നെ പറയുകയാണ്. ഒന്നാമത്തേത് ഹിഫ്ളുൽ ഇർദ്, ഒരു സ്ത്രീയുടെ അഭിമാനത്തെ സംരക്ഷിക്കും. ഒരു സ്ത്രീ ഇസ്ലാമിൽ പഠിപ്പിച്ചത് പ്രകാരം അതുപോലെയുള്ള ഒരു ഹിജാബ് ധരിക്കുകയാണെങ്കിൽ അവളുടെ അഭിമാനം സംരക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. ഫിത്നകളിൽ നിന്നും, സംശയങ്ങളിൽ നിന്നും, അതുപോലെ മറ്റു പല കാര്യങ്ങളിൽ നിന്നും, അതിന്റെ കാരണങ്ങളിൽ നിന്ന് അവൾ സുരക്ഷിതമാക്കപ്പെടും, അത് തടയപ്പെടും. രണ്ടാമത്തേത് തുഹാറത്തുൽ ഖുലൂബ്, കൽബിന്റെ വിശുദ്ധി, കൽബിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. അത് മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കുമെല്ലാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദൃഷ്ടി താഴ്ത്തണം, അല്ലെ, ഹിജാബിന്റെ ആയത്തുകൾക്കെല്ലാം ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ദാലികും അത്വഹറു ലിഖുലൂബിക്കും വഖുലൂബിഹിന്ന, ഹിജാബ് ധരിക്കുന്നതിന്റെ ആയത്തുകൾ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, അതാണ് നിങ്ങളുടെ പുരുഷന്മാരുടെ കൽബിനും സ്ത്രീകളുടെ കൽബിനും പരിശുദ്ധമായിട്ടുള്ളത്. സോ ഒരു വളരെ വലിയ സത്യമാണ്. കാരണം മനുഷ്യന്റെ അവസ്ഥയെ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്കാണ്. ഒരുത്തന്റെ കൽബിന്റെ അവസ്ഥയെ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്കാണ്. അപ്പൊ അവന് എന്താണ് അവന്റെ കൽബിന് നന്മയായിട്ടുള്ളത്, എന്താണ് അവന് തിന്മയായിട്ടുള്ളത്, അള്ളാഹുവിനറിയാം. അപ്പൊ ഒരുത്തിന്റെ കൽബ് ഏറ്റവും നല്ല വിശുദ്ധമായ ഒരു തൊഹാറത്ത് ഉണ്ടാവണമെങ്കിൽ അതിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹിജാബ്. അഥവാ അന്യ സ്ത്രീകളിലേക്കുള്ള നോട്ടം പുരുഷന്മാർ നിയന്ത്രിക്കുകയും അന്യ പുരുഷന്മാർ തങ്ങളെ കാണുന്നത് മറച്ചുകൊണ്ട് സ്ത്രീകൾ അത് നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ളത്. മൂന്നാമതായി ഷെയ്ഖ് പറഞ്ഞു, മക്കാരിമുൽ അഖ്ലാഖ്, നല്ല സ്വഭാവങ്ങൾ ഉണ്ടാകും. ഹിജാബ് ധരിക്കുന്നത് വഴി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ലജ്ജയുണ്ടാകും, അവൾക്ക് ഗൈറത്ത് ഉണ്ടാവും സ്വന്തം ശരീരത്തിന്റെ മേലെ. അതുപോലെ തന്നെ ഹിജാബിലൂടെ അവൾക്ക് പലതരത്തിലുള്ള ഇഫ്ഫത്ത്, ചാരിത്ര ശുദ്ധി, അതുപോലെ മറ്റു പല ഗുണങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല സ്വഭാവം ഉണ്ടാവും. അന്യപുരുഷന്മാർക്ക് ഇടയിൽ തോന്നിയ പോലെ ഇറങ്ങിച്ചെല്ലാത്ത, അന്യപുരുഷന്മാരോട് സംസാരിക്കാത്ത, അനാവശ്യമായി പൊട്ടിച്ചിരിച്ച് ബഹളമുണ്ടാക്കി ആളുകളെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങളില്ലാത്ത നല്ലൊരു സ്വഭാവം ഹിജാബ് ധരിക്കുന്നത് വഴി. അഥവാ നമ്മൾ ഈ ഹിജാബ് എന്ന് പറയുമ്പോ അത് എന്താണ് എന്ന് വിശദീകരിച്ച് നമുക്ക് ഓർമ്മ വേണം. ഹിജാബ് എന്ന് പറഞ്ഞാൽ ആളുകൾ ധരിക്കുന്ന പല അർത്ഥത്തിലുള്ള കാര്യമല്ല. ഇസ്ലാമിൽ പറയപ്പെട്ടിട്ടുള്ള ഹിജാബ് ധരിക്കുന്നതിലൂടെ ഒരു സ്ത്രീക്ക് ലഭിക്കും നല്ല സ്വഭാവങ്ങൾ ലഭിക്കും. നാലാമതായി ഷെയ്ഖ് പറഞ്ഞു, അലാമത്തു അലിൽ അഫീഫാത്ത്, ഇഫ്ഫത്തുള്ളവരുടെ, ചാരിത്ര ശുദ്ധിയുള്ളവരുടെ ഒരു അലാമത്താണ്, ലക്ഷണമാണ് ഹിജാബ് ധരിക്കുക എന്നുള്ളത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിജാബിന്റെ ആയത്തുകൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ദാലിക അദ്ന അയുറഫ്ന ഫലാ യുദീൻ, നിങ്ങൾ അറിയപ്പെടാൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ദോഷം സംഭവിക്കാതിരിക്കാൻ ഹിജാബാണ് ഉത്തമമായിട്ടുള്ളത്. അറിയപ്പെടുക എന്നുള്ളത് എന്താണ്? ഇഫ്ഫത്തുള്ളവളാണെന്ന് അറിയപ്പെടാൻ. ഒരു സ്ത്രീ പിന്നെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലൊരു വേഷം, അവളുടെ ശരീരം കാണിച്ചിട്ടുള്ളൊരു വേഷം ധരിച്ച് നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരാൾ, സ്ത്രീകൾ തന്നെ, കുറച്ചതൊരു നല്ല സ്വഭാവമുള്ള ഒരു സ്ത്രീ തന്നെ ആ സ്ത്രീയെ കുറിച്ച് എന്താണ് വിചാരിക്കുക? അവളൊരു മോശക്കാരിയാണ്, അവള് തെറ്റായ നടപ്പുകാരിയാണ്, അല്ലെങ്കിൽ അവള് മറ്റെന്തോ ഉദ്ദേശിക്കുന്നവളാണ്, ആ രീതിയിലേ കാണുകയുള്ളൂ, ആ രീതിയിലേ മനസ്സിലാക്കുകയുള്ളൂ. അതേസമയത്ത് ഒരു സ്ത്രീ പൂർണ്ണമായ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഹിജാബ് ധരിച്ച് ജീവിക്കുന്നവളാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും അവളെ, അവളൊരു ജീവിതത്തിൽ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവളാണ് എന്നുള്ള എല്ലാവർക്കും മനസ്സിലാവും. അതുപോലെ തന്നെ ഇഫ്ഫത്തുള്ളവരുടെ ലക്ഷണമാണിത്. ഒരു കവി പറഞ്ഞ പിന്നെ ഒരു വാചകത്തിൽ കേറാം. അനു നുമൈദി പ്രശസ്തനായ ഒരു കവിയാണ്. അദ്ദേഹം ഹജ്ജാജിന്റെ അടുക്കൽ, ഭരണാധികാരിയുടെ അടുക്കൽ എന്ന് പറഞ്ഞ ഒരു കവിതയുടെ വരിയിൽ സ്ത്രീകളെ പറ്റി പറയുന്നത് കാണാൻ സാധിക്കും. യുഹമ്മിർന അത്റാഫൽ ബനാനി മിനത്തുഖ വയഖ്റുജ്ന ജൻഹല്ലൈലി മുഅ്തജിറാത്, അവർ തഖ്വ കൊണ്ട്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് കൊണ്ട് അവരുടെ വിരലിന്റെ അറ്റങ്ങൾ വരെ മറച്ചു, അവരുടെ വിരലിന്റെ അറ്റങ്ങൾ വരെ അവർ മറക്കുന്നുണ്ട്. അവർ പുറത്തിറങ്ങുമ്പോഴോ രാത്രിയുടെ ഇരുട്ടിൽ മൂടി വച്ചതുപോലെ കാണാത്ത രീതിയിലാണ് അവർ പുറത്തിറങ്ങുന്നത്. ഇതുപോലെയായിരിക്കണം. ഹജ്ജാജ് ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, വഹാകദ അൽ മർഅത്തുൽ ഹുറത്തുൽ മുസ്ലിമ, സ്വതന്ത്രയായ ഒരു മുസ്ലിം സ്ത്രീ ഇതുപോലെയായിരിക്കണം എന്നുള്ളത് പറയുകയുണ്ടായി. അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു ഫളൽ, ഖത്ഉൽ അത്മാഇ വൽ ഖവാതിരി ശൈത്താൻ, മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ആസ്വാദനം അത് മുറിച്ചു കളയും. അതുപോലെ തന്നെ പിശാജ് ഇട്ടുകൊടുക്കുന്ന ചിന്തകൾ അത് തടയാനും ഹിജാബ് കാരണമാകും. നമുക്കറിയാം ഫാജിറത്തായ സ്ത്രീകൾ അവർ ധരിക്കുന്ന വേഷം കൊണ്ട് മറ്റുള്ള പുരുഷന്മാർക്ക് എത്രത്തോളം ആഗ്രഹം അവരോട് ജനിക്കും എന്നുള്ളത്, അവരോടുണ്ടാകുന്ന താല്പര്യം, പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന ഫിത്തിന, അതുപോലെ മറ്റു പല കാര്യങ്ങളും. അതേസമയത്ത് പിശാജ് ഓരോ ആളുകളുടെ ഉള്ളിലും ഇട്ടുകൊടുക്കുന്ന ചിന്തകൾ, ഈ ഒരു സ്ത്രീയെ പിന്നെ സൗന്ദര്യം കാണുകയും അവരെ ആകർഷിപ്പിക്കുകയും ചെയ്യുന്ന വേഷം ധരിച്ചാൽ ഒരു പുരുഷന്റെ മേലെ ശൈത്താൻ ഇട്ടുകൊടുക്കുന്ന വസ്വാസുകൾ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തടയാൻ ഒരു മുസ്ലിം സ്ത്രീ ഇസ്ലാം നിർണയിക്കുന്നത് പോലെയുള്ള ഒരു ഹിജാബ് ധരിക്കുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം സംരക്ഷിക്കുന്ന, ആ പിശാജിന്റെ ചിന്തകളിലെല്ലാം സംരക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ അവർക്ക് ഉണ്ടാകുമെന്നുള്ളത് പിന്നെ നമുക്ക് ഇതിന്റെ ശ്രേഷ്ഠതയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആറാമത്തെ ഷെയ്ഖ് പറഞ്ഞു, ഹിഫ്ളുൽ ഹയാ, ലജ്ജ സംരക്ഷിക്കപ്പെടും. ഹയാ എന്നുള്ള പദം ഉണ്ടായത് തന്നെ ഹയാത്ത് എന്നുള്ള ജീവൻ എന്നുള്ളതിന്ന്. ലജ്ജയില്ലാതെ ഒരുത്തിന്റെ ജീവനില്ല, അതായത് കൽബിന്റെ ജീവൻ ഉണ്ടാകില്ല. ഹയാ ഇല്ലാതെ ഒരാളുടെ കൽബിനും ജീവൻ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഒരു ലജ്ജ ഉണ്ടാകുന്ന അവസ്ഥ ഹിജാബ് ധരിക്കുന്നതിലൂടെ അതിന്റെ മഹത്വമായിട്ട് അതിന്റെ ശ്രേഷ്ഠതയായിട്ട് ഷെയ്ഖ് ഉണ്ണി പറയുകയാണ്. നമുക്കറിയാം ലജ്ജ എന്നുള്ളത് എത്രത്തോളം മഹത്തരമാണ്, അത് ഈമാനിന്റെ ഭാഗമാണ്, അത് ഒരു സ്ത്രീയിൽ ഉണ്ടാവുക എന്നുള്ളത് അവളെ ഉന്നതമായ ദറജയിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചു തന്ന ചരിത്രങ്ങളിൽ ഏതൊരു സ്വാലിഹത്തായ സ്ത്രീയെ, ഉദാഹരണത്തിന് മറിയം അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വതാല മുഅ്മിനീങ്ങൾക്ക് മാതൃകയായി പറഞ്ഞു. മറിയം അലൈഹിസ്സലാമിന്റെ പ്രത്യേകതയായിട്ട് എന്നി പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഹിജാബ് സ്വീകരിച്ചിരുന്ന, അന്യപുരുഷന്മാരിൽ നിന്ന് മറ സ്വീകരിച്ചിരുന്ന, അങ്ങനത്തെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തിരുന്ന നല്ല സ്ത്രീയായിരുന്നു. അപ്പൊ നല്ല സ്ത്രീകളുടെ കാലത്ത് നല്ല സ്ത്രീകളുടെ ഏറ്റവും നല്ല ഗുണമായിട്ട് ലജ്ജയുണ്ടാകാൻ ഈ ഹിജാബ് ഉപകാരപ്പെടുമെന്നുള്ളത് ജാഹിലിയത്ത് കാലത്ത് ഒരു കവി പാടിയതായിട്ട് ഷെയ്ഖ് കൊടുക്കുന്നുണ്ട്. വഅഉദ്ദു തർഫൈ ഇൻ ബദത് ലി ജാറതി ഹത്താ യുവാരിയ ജാറതൈ മവാഹ വഅഉദ്ദു തർഫൈ ഇൻ ബദത് ലി ജാറതി. എന്റെ അയൽവാസിയായ സ്ത്രീ പുറത്തേക്ക് വന്നാൽ, അല്ലെങ്കിൽ അവളെ കാണേണ്ട ഒരു അവസ്ഥയുണ്ടായാൽ ഞാൻ എന്റെ കണ്ണ് ദൃഷ്ടി താഴ്ത്തും. ഹത്താ യുവാരിയ ജാറതൈ മവാഹ, അവൾ അവളുടെ വീട്ടിനകത്തേക്ക് കയറി, അഥവാ അവളുടെ വീട് അവളുടെ മേലെ ഒരു മറ ഇടുന്നത് വരെ, അവൾ മറന്ന് മറക്കകത്ത് പോകുന്ന വരെ ഞാൻ ദൃഷ്ടി താഴ്ത്തും എന്നുള്ളത്. അതായത് ഒരു സ്ത്രീ ഹിജാബ് ധരിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അവൾക്ക് ഏറ്റവും നല്ല ഹയാവും ഏറ്റവും നല്ല ലജ്ജയുള്ള അവസ്ഥയും ഉണ്ടാകും. ഹിജാബിൽ നിന്ന് ഒഴിവാകുമ്പോൾ അവളുടെ ലജ്ജയും നഷ്ടപ്പെടുമെന്നുള്ളത്. ഏഴാമത്തെ ഒരു ഫളായിട്ട് ഷെയ്ഖ് പറയുന്നത് അൽ ഹിജാബ് യംനഉ നുഫൂദ തബറുജ് വസ്സുഫൂർ വലിഖ്തിലാത് ഇലാ മുജ്തമിആത് അഹ്ലി ഇസ്ലാം. ഹിജാബ് എന്നുള്ളത് സൗന്ദര്യ പ്രകടനത്തെ എന്തായാലും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, അതുപോലെ തന്നെ അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരുന്നതിനെ തടയുന്ന ഒരു കാര്യമായിട്ട് മാറും. ഹിജാബ് ഇസ്ലാമിൽ പറഞ്ഞത് എന്താണോ ആ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്ന അവസ്ഥയുണ്ടാവും. അതുപോലെ ഹിജാബ് ഹിസാനത്തു ദിദ് സിനാ വലിബാഹിയ, വ്യഭിചാരം, വ്യഭിചാരത്തിൽ നിന്ന് സംരക്ഷണമേകുന്ന, അതിൽ നിന്ന് സുരക്ഷിതമേകുന്ന ഒരവസ്ഥയിലേക്ക് ഹിജാബ് ഒരു സ്ത്രീക്ക് സംരക്ഷണമേകും. ഫലാ തകൂനുൽ മർഅ ഇനാ അലികുല്ലി വാലിഹ്, ഒരിക്കലും ഒരു സ്ത്രീ എങ്ങനെയാകില്ല, ഹിജാബ് ധരിക്കുന്ന ഒരു സ്ത്രീ എന്താവില്ല, ഈ നായ്ക്കൾ എല്ലാ പാത്രത്തിലും പിന്നെ വെള്ളത്തിന് വേണ്ടി നാവിടുന്നത് പോലെ എല്ലാവരും അങ്ങനെ നോക്കുന്ന അല്ലെങ്കിൽ ആസ്വദിക്കുന്ന ഒരു അവസ്ഥ സ്ത്രീയുടെ മേലെ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാവില്ല ഹിജാബ് ധരിച്ചാൽ. ഒമ്പതാമത്തെ കാര്യമായി ഷെയ്ഖ് പറഞ്ഞു അൽ മർഅതു ഔറ, അതായത് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഔറത്താണ്, ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഹിജാബ് ധരിക്കുന്നതിലൂടെ അവൾ അവളുടെ തഖ്വയാണ് കാത്തു സൂക്ഷിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കുക എന്നുള്ളതിൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതിൽ വലിയൊരു വശമാണത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ ബനി ആദമ ഖദ് അൻസൽന അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ വലിബാസു തഖ്വ ദാലിക ഖൈർ. ഏ ആദം സന്തതികളെ, നിങ്ങൾക്ക് ഞാൻ വസ്ത്രം ഇറക്കിയിട്ടുണ്ട്, നിങ്ങൾ ഔറത്ത് മറക്കാനുള്ള വസ്ത്രം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലിബാസു തഖ്വ ദാലിക ഖൈർ, തഖ്വ എന്ന വസ്ത്രമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇതിന്റെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കാം, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കുക എന്നതിൽ പെട്ടതാണ് ഒരുത്തൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ തന്റെ ഔറത്ത് മറക്കുക എന്നുള്ളത്, അതുപോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത് തഖ്വയിൽ പെട്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദുആയിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മസ്തിർ ഔറാത്തി വഅമിൻ റൗആത്തി, എന്റെ ന്യൂനതകൾ നീ മറച്ചു വെക്കണം, എന്റെ ഔറത്ത് മറച്ചു വെക്കണം, എന്റെ ദുർബലതകളിൽ നിന്ന് സംരക്ഷണമേകണം എന്നെല്ലാം കാണാൻ സാധിക്കും. അതുപോലെ പത്താമത്തെ ഒരു കാര്യമായിട്ട് ഷെയ്ഖ് പറഞ്ഞു, ഹിഫ്ളുൽ ഗൈറ, ഗൈറത്ത് സംരക്ഷിക്കപ്പെടും. ഇത് നാം ഈ ആദ്യം പറഞ്ഞ ഉസൂലുകളിൽ അവസാനത്തേത് ഗൈറത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ആ ചർച്ചയിൽ കൂടുതലായി പറയുമെന്ന് പറഞ്ഞു. അപ്പൊ മൂന്നാമത്തെ അഫ്സല് ഇവിടെ അവസാനിക്കുകയാണ്, ഹിജാബുൽ ഖാസ് എന്നുള്ള ഹിജാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കാര്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അൽ അസ്ലു റാബിഅ, നാലാമത്തെ അസ്ല് ഷെയ്ഖ് പറയുന്നത്, ഖറാറുൽ മർഅത്തി ഫീ ബൈതിഹ അസീമത്തു ശർഇയ്യ, ഒരു സ്ത്രീ വീട്ടിൽ തന്നെ തങ്ങുക അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കുക എന്നുള്ളത്, അത് അനാവശ്യമായ പുറത്തു പോവാതെ ഇറങ്ങുക എന്നുള്ളത് ശറഈ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. വഖുറൂജുഹ മിൻഹു റുഖ്സതുൻ തുഖദ്ദറു ബിഖദ്രിഹ തുഖദ്ദറു ബിഖദ്രിഹ, അതായത് ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക എന്നുള്ളത് അതിന് ഇളവുണ്ട്, അത് നിർണയിക്കപ്പെട്ട ചില കാര്യങ്ങൾക്ക്, ചില നിർബന്ധമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് അതിന് ഇളവ് നൽകപ്പെട്ടിട്ടുള്ളത്. ഇനി അതിനെ കുറിച്ച് ശേഖ പറയാണ് അല്ലു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ലുസൂമുൻ നിസായി അൽബുയൂത്, സ്ത്രീകൾ വീട്ടിൽ തന്നെ തങ്ങുക എന്നുള്ളത്, അനാവശ്യമായി പുറത്തിറങ്ങാതെ വീട്ടിൽ താമസിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. സ്ത്രീകൾക്കുള്ള സ്ഥലം അത് വീടുകളാണ്, അവർക്ക് സുരക്ഷിതമായിട്ടുള്ള അവസ്ഥ അത് വീടുകളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിക്കഴിയുക. നിങ്ങൾ വീടുകളിൽ വഖർന എന്നുള്ള ഉലമാക്കൾ രണ്ട് രീതിയിൽ പറയാറുണ്ട്. ഒന്ന് ഒതുങ്ങിക്കഴിയുക, രണ്ട് വഖാറോടുകൂടി കഴിയുക. ഈ രണ്ടർത്ഥവും കർന എന്നുള്ള പദത്തിന് വരും. ആ രണ്ടർത്ഥത്തിലും പറയാറുണ്ട്, കാരണം അവർക്ക് ഏറ്റവും വലിയ ഗാംഭീര്യം വീടിനെ കെട്ടാണ് ലഭിക്കുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ തബറജന തബറുജൽ ജാഹിലിയത്തിൽ ഉല, ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നത് പോലെ സൗന്ദര്യ പ്രകടനം നടത്തി നിങ്ങൾ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? സൗന്ദര്യം പ്രകടിപ്പിച്ച് സുഗന്ധം പൂശി ജാഹിലിയത്തിലെ സ്ത്രീകൾ നടക്കുന്നത് പോലെ ആളുകൾക്ക് മുമ്പിൽ ഇറങ്ങിത്തിരിക്കുന്ന അവസ്ഥ സ്ത്രീകൾക്ക് ഉണ്ടാകാൻ പാടില്ല. നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീട് എന്നുള്ളതൊരു ഹിജാബാണ്. ഓരോ സ്ത്രീക്കും അവളുടെ വീട് എന്ന് പറഞ്ഞാൽ അവളുടെ വീടും അവരുടെ ചുമരുകളും ഒരു ഹിജാബാണ്. അന്യപുരുഷന്മാരിൽ ഇടകലരുന്നതിൽ നിന്ന്, അതുപോലെ അന്യരായ ആളുകൾ കാണുന്നതിൽ നിന്ന്, അതുപോലെ ശരീരത്തിന് പുറത്തിറങ്ങുമ്പോൾ ഒരു വസ്ത്രം എങ്ങനെയാണോ ഹിജാബ്, അതുപോലെ തന്നെ അവരുടെ വീടുകൾ അവർക്കൊരു ഹിജാബാണ്. വിശുദ്ധ ഖുർആനിൽ മൂന്ന് സ്ഥലങ്ങളിൽ വീടുകളിലേക്ക് സ്ത്രീകളെ ഇളാഫത്ത് ചെയ്ത് പറയുന്നുണ്ട്. വീട് പറയുന്നിടത്തേക്ക് സ്ത്രീകളെ ഇളാഫത്ത് ചേർത്തി, സ്ത്രീകൾക്കുള്ള സ്ഥലം എന്നുള്ള നിലക്ക് ചേർത്തി പറയുന്ന രീതിയിൽ വീടുകളെ പറ്റി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തേത് സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ ആയത്തിൽ, വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒതുങ്ങിക്കഴിയുക. അടുത്തത് സൂറത്തുൽ അഹ്സാബിലെ തന്നെ 34-ാമത്തെ ആയത്തിൽ, വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ, നിങ്ങൾ നിങ്ങളുടെ വീടിൽ, സ്ത്രീകളോട് പറയണം, നിങ്ങളുടെ വീടുകളിൽ അള്ളാഹുവിന്റെ ദിക്റുകൾ, അതുപോലെ തന്നെ പിന്നെ ഖുർആൻ പാരായണം ചെയ്തു, അതുപോലെ ഹിക്മത്തുകൾ തഫ്സീറുകൾ കാണാം, ഹദീസുകൾ പഠിച്ചു, നിങ്ങൾ വീട്ടിൽ ഒതുങ്ങിയിരിക്കുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തലാഖിൽ പറഞ്ഞു, ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിന്ന, അവരവരുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവിടെ എല്ലാം വീടിനെ സ്ത്രീകളിലേക്ക് ചേർത്തി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ വീടുകൾ, പിന്നെ സ്ത്രീകൾക്ക് വീടുകളിൽ നിന്ന് അനാവശ്യമായി പുറത്തിറങ്ങാതെ വീടുകളിലാണ് ഒതുങ്ങിക്കഴിയേണ്ടത് എന്നുള്ളത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ദീനിൽ അത് ഉപകാരപ്പെട്ട രീതിയിലാണ്, അല്ലെങ്കിൽ ദീനിൽ ആ ലക്ഷ്യം ശറഅ് കൊണ്ട് ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഷെയ്ഖ് അന്നി പറയുകയാണ്. ഒന്നാമത്തേത്, മുറാഅത്തു മാ ഖലത് ബിഹി അൽ ഫിത്ര, ഒരു സ്ത്രീയുടെ ഫിത്രത്തിന് യോജിച്ച കാര്യം അത് വീട്ടിലാണ്. കാരണം ഇന്ന് പല ആളുകളും പിന്നെ തർക്കിക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും സമത്വം ഉണ്ടായിരിക്കണം, സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള സമത്വം സ്ഥാപിക്കണം, ആ രീതിയിലാണ്. പക്ഷെ ഒരിക്കലും അത് സാധിക്കില്ല. ബുദ്ധിയുള്ള ഒരാളും തന്നെ അങ്ങനെ പറയില്ല. കാരണം ശാരീരികമാവട്ടെ മാനസികമാവട്ടെ, ഒരു ശരീരത്തിന്റെ ഒരു രോമത്തിന്റെ അവസ്ഥയിലാവട്ടെ, ശരീരത്തിൽ ഉണ്ടാകുന്ന രോമത്തിന്റെ അവസ്ഥയിലാവട്ടെ, സ്ത്രീയും പുരുഷനും വ്യത്യസ്തമാണ് എല്ലാ രീതിയിലും. എന്നിട്ട് ആ സ്ത്രീയെ പുരുഷനോട് സമമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമത്തിന്റെ ഫലമായി എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്? പുരുഷന്മാർ ധരിക്കുന്ന വേഷം ധരിപ്പിച്ച്, പുരുഷന്മാർ ചെയ്യുന്ന ജോലികൾ ചെയ്യിപ്പിച്ച്, അങ്ങനെ പല രീതിയിൽ സ്ത്രീയും പുരുഷനും സമമാണ് എന്ന് തെളിയിക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ അല്ലെങ്കിൽ പിശാചിന്റെ ആളുകൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥം എന്താണ്? ഒരിക്കലും സ്ത്രീയുടെ ഫിത്രത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ജോലി ചെയ്യുന്നതല്ല. വീടിന് പുറത്തേക്ക് ഇറങ്ങി എല്ലാ ജോലികളും ചെയ്യുന്നത് സ്ത്രീകളുടെ ഫിത്രത്തെ യോജിച്ചതല്ല. അതുകൊണ്ട് തന്നെ വീടിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ സുരക്ഷിതമായിരിക്കുക എന്നുള്ളത് സ്ത്രീകളുടെ ഫിത്രത്തിൽപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തേത്, മുറാഅത്തു മാ ഖലത് ബിഹി ശരീഅ, ശരീഅത്ത് തീരുമാനിക്കുന്ന കാര്യങ്ങളെ സംരക്ഷിക്കാൻ ഇത് ഉപയോഗപ്പെടും. കാരണം ഇസ്ലാമിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, സ്ത്രീകൾ പുറത്തിറങ്ങി പിന്ത് കാര്യവും ചെയ്യുക എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമേ അല്ല, ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമേ അല്ല. വ്യക്തമായ വേർതിരിവ്, പുരുഷൻ ഇന്നന്ന കാര്യങ്ങൾ ജോലികളാണ് ചെയ്യേണ്ടത്, സ്ത്രീകൾ ഇന്നന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, വ്യക്തമായി ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷറഇന്റെ നിയമങ്ങളെ അനുസരിക്കുക എന്നതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മൂന്നാമതായി ഷെയ്ഖ് പറഞ്ഞു, ഖറാറുൽ മർഅത്തി ഫി അരീനി വളീഫതിഹൽ ഹയാതിയ, ഒരു സ്ത്രീ വീട്ട് അവളുടെ പിന്നെ വീടിൽ താമസിക്കുക വഴി അവൾക്ക് അവളുടെ ജീവിതത്തിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഭാര്യ എന്നുള്ള നിലക്ക്, ഒരു ഉമ്മ എന്നുള്ള നിലക്ക്, ഒരു വീടിന്റെ അധികാരി എന്നുള്ള നിലക്ക്, അതുപോലെ തന്നെ വീടിന്റെ മറ്റ് പല കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ള നിലക്ക്, ഇതെല്ലാം സ്ത്രീകൾക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ജോലിയാണ്. സ്ത്രീകൾക്കാണ് അതിൽ ഏറ്റവും നല്ല കഴിവുള്ളത്, അല്ലെങ്കിൽ അതിന് അവർക്കാണ് സാധിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാം, അൽ മർഅത്തു റാഇയതുൻ ഫീ ബൈതി സൗജിഹാ വ മസ്ഊലതുൻ അൻ റഈതിഹാ. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ വീടിന്റെ കാര്യങ്ങൾ നോക്കുന്നവളാണ്, അതിന്റെ മേൽനോട്ടം അവരാട്ടിടെ ആടുകളെ നോക്കുന്നത് പോലെ നോക്കുന്നവളാണ്. അവളെ ആ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടും. നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവളോട് ചോദിക്കും, അവളുടെ ഉത്തരവാദിത്തം നൽകപ്പെട്ട അവളുടെ വീടിന്റെ ഈ ഉത്തരവാദിത്തത്തിൽ അവൾ എന്ത് ചെയ്തു എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു തന്നിട്ടുള്ളത്. അപ്പൊ ഒരു ഉമ്മ എന്നുള്ള നിലക്ക്, ഭാര്യ എന്നുള്ള നിലക്ക്, വീട്ടിലെ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി നോക്കുക എന്നുള്ള നിലക്കെല്ലാം വീടാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും യോജിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഷെയ്ഖ് അടുത്തത് പറഞ്ഞ നാലാമതായിട്ട് പറഞ്ഞു, ഇസ്ലാമിൽ നിർബന്ധമാക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള കടമകൾ അത് നിർവഹിക്കാൻ അവൾക്ക് ഏറ്റവും യോജിച്ച സ്ഥലമായി ശറഈ പഠിപ്പിച്ചിട്ടുള്ളത് വീടുകളാണ്. അതായത് നമസ്കാരം, നമസ്കാരം സ്ത്രീകൾക്ക് പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ നിർബന്ധമല്ല. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? പള്ളിയിലെത്തി മസ്ജിദിലെത്തി ജമാഅത്തെ നമസ്കരിക്കുക എന്നുള്ള നിർബന്ധമാണ്. അതുപോലെ ആ കാരണം കൊണ്ട് തന്നെ ജുമാ സ്ത്രീകളുടെ മേലെ നിർബന്ധമല്ല. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും സ്ത്രീകളുടെ മേലെ നിർബന്ധമല്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പല കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചു. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്, നമസ്കാരത്തിന് ഏറ്റവും യോജിച്ച സ്ഥലം എന്നുള്ളത് അതവളുടെ വീടുകളാണ്. ഹജ്ജിന് പോലും, ഇനിയിപ്പം പുറത്തിറങ്ങുന്ന ഒരു കാര്യമാണ് ഹജ്ജ്, ആ ഹജ്ജ് പോലും ഒരു ആരൊപ്പം വേണം? ഒരു മെഹ്റോപ്പം വേണം. അല്ലാതെ അവൾക്ക് ഹജ്ജ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല, ഹജ്ജിന്റെ ആവശ്യം പോലും വരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ സമയത്ത് സ്ത്രീകളോട് ഹജ്ജ് കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു വാക്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഹാദിഹി സുമ്മ ദുഹൂറുൽ ഹസർ, ഇത് കഴിഞ്ഞു, നിങ്ങളുടെ ഹജ്ജ് കഴിഞ്ഞു, ഇനി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ വിരിപ്പുകളായി മാറുക, അഥവാ വീട്ടിൽ ഒതുങ്ങി കഴിയുന്നവരാവുക. ചില പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് കാണാൻ സാധിക്കും, സ്ത്രീകൾക്ക് ഒരു ഹജ്ജ് മതി, ഒരു ഹജ്ജ് മതി, നിർബന്ധമായിട്ടുള്ള ഒരു ഹജ്ജ് നിർവഹിച്ചാൽ മതി, പിന്നെ ആവശ്യമില്ലാതെ വീണ്ടും നിർവഹിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലയ്ക്ക് തന്നെ ഉലമാക്കൾ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അടുപ്പിക്കുന്ന ഒരു കർമ്മമാണ് ഹജ്ജ്. എന്നിട്ട് പോലും സ്ത്രീകളുടെ മേലെ അത് ഐച്ഛികമായിട്ട് നിർബന്ധമായി ഒരെണ്ണം ചെയ്തതിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അനാവശ്യമായി അത് വീണ്ടും ആവർത്തിക്കുന്നൊരവസ്ഥ ഉണ്ടാകേണ്ടതില്ല എന്ന് വരെ സൂചിപ്പിക്കുന്ന ഹദീസാണ് ഇത് എന്ന് ഉലമാക്കൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ത്രീകളുടെ മേലെ ജിഹാദ് നിർബന്ധമല്ല. ജിഹാദിന് പോവുക എന്നുള്ളത്, അതായത് ഇസ്ലാം നമ്മൾ വളരെയധികം ചിന്തിക്കണം. പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ, നിങ്ങൾക്ക് പരിചയമുള്ള ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇസ്ലാം ഒരു സ്ത്രീക്ക് നൽകുന്ന സംരക്ഷണം എത്രത്തോളമാണെന്ന്. കാരണം ഒരു മുസ്ലിമെ സംബന്ധിച്ചുള്ള, അതായത് ഹിജാബൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കറിയാം അവൾ അനുഭവിക്കുന്ന സുരക്ഷിതത്വം എത്രയാണ് എന്നുള്ളത്. എന്നാൽ മറ്റുള്ള മതസ്ഥരിൽ പലരും അവർക്ക് അറിയില്ല എന്താണ് ചെയ്യേണ്ടത്, ഇതിനെന്താ പരിഹാരം എന്നറിയില്ല. അപ്പൊ അവർക്ക് ഇസ്ലാം കൊടുക്കുന്ന ഈ സ്ഥാനവും മഹത്വവും മനസ്സിലാക്കി കൊടുക്കുക വഴി അവർക്ക് ഇസ്ലാമിനെയും അള്ളാഹുവിലേക്കും അടുക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. എത്രയോ ആളുകൾ ദീനിനെ ഈ ഹിജാബ് കൊണ്ട് മാത്രം ദീനിനെ മനസ്സിലാക്കിയ സ്ത്രീകളുണ്ട്. കാരണം അവർ അത്രയധികം ഒരു ബുദ്ധിമുട്ടി, അല്ലെങ്കിൽ അത്രയധികം ഒരു വില നൽകാത്ത അവസ്ഥയിലാണ് പല ചിന്താധാരകളിലും സ്ത്രീകളുടെ അവസ്ഥ. ഇസ്ലാം സ്ത്രീകൾക്ക് അത്ര ഉന്നതമായ സ്ഥാനം നൽകിയിട്ടുണ്ട്. ജിഹാദ് നിർബന്ധമാക്കിയിട്ടില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നിർബന്ധമാക്കിയിട്ടില്ല. ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ് തഗ്സു റിജാൽ വലാ നഗ്സു വലനാ നിസ്ഫുൽ മീറാസ് നിസ്ഫുൽ മീറാസ്, പുരുഷന്മാർ യുദ്ധം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് അനന്തരാവകാശത്തിൽ പുരുഷന്മാരുടെ പകുതിയാണുള്ളത്, ഒരു പരാതി എന്ന് നല്ലോണം പറയാം, അതിന് ഞങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കി, വലാ തതമന്നൌ മാ ഫദ്ദലല്ലാഹു ബിഹി ബഅലകും അലാ ബഅലി, നിങ്ങളിൽ ചിലരെക്കാൾ ചിലർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ശ്രേഷ്ഠതകളെ മേലെ നിങ്ങൾ ആഗ്രഹം വെക്കേണ്ടതില്ല. ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ശ്രേഷ്ഠത, അതിന്റെ മേലെ നിങ്ങൾ ആഗ്രഹം വെക്കേണ്ട ആവശ്യമില്ല. അത് ഓരോ സ്ത്രീയും നമുക്ക് വളർന്നു വരുന്ന ഓരോ പെൺകുട്ടികളിലും ചെറുപ്പം മുതലേ ഒന്നാമത് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കണം, അള്ളാഹുവിനോടുള്ള ഹഖ് പഠിപ്പിച്ചു കൊടുക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കണം. ഈ രണ്ട് കാര്യം മനസ്സിലായാണ് ബാക്കിയുള്ളതൊക്കെ മനസ്സിലാവുകയുള്ളൂ. ഈ രണ്ട് കാര്യം ബോധ്യപ്പെട്ടാൽ മാത്രമാണ് ദീനിന്റെ ബാക്കി എന്ത് കാര്യം മനസ്സിലാവുകയുള്ളൂ. എന്നിട്ട് ഇന്ന് കാലത്ത് വളർന്നു വരുന്ന ഈ ശുഭഹത്തുകൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇറക്കിവിടുന്ന ഈ ശുഭഹത്തുകൾക്ക് മറുപടി എന്നോണം നമ്മുടെ കുട്ടികളെ വളർത്തി കൊണ്ടുവരുന്നവരെ തന്നെ പറഞ്ഞു കൊടുക്കണം, എന്താണ് സ്ത്രീകൾക്കുള്ള മഹത്വം ഇസ്ലാമിൽ, എന്താണ് പുരുഷന്മാരുടെ സ്ഥാനം ഇസ്ലാമിൽ. ഒരു പുരുഷൻ, ഒരു സ്ത്രീ ഒരിക്കലും ഒരു പെൺകുട്ടി വളർന്നു വരരുത് ഞാനും ഒരു പിന്നെ ഒരു പുരുഷൻ ഒരുപോലെയാകണം എന്നുള്ള നിലക്ക്. അത് തെറ്റാണ്. അത് കാരണം ആകാശ ഭൂമികളുടെ നിയമത്തിനെതിരാണ്. മനുഷ്യന്റെ കാര്യം പോട്ടെ, ജന്തു ജീവജാലങ്ങളുടെ എല്ലാ നിയമത്തിനെതിരാണ്. ഒരു ജന്തു ജീവജാലങ്ങൾക്കും ഇല്ല ആണും പെണ്ണും ഒരുപോലെയാകുന്ന അവസ്ഥ, ആണും പെണ്ണും ഒരുപോലെയാകുന്ന അവസ്ഥ. ചില വ്യത്യാസങ്ങൾ എല്ലാത്തിലുമുണ്ട്, എല്ലാത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഹദീസിന്റെ തെളിവ് പിടിച്ചിട്ട് ഉലമാക്കൾ പറയാറുണ്ട്, അതായത് ഈ ആയത്തിറങ്ങി എന്നുള്ളതിന്റെ തെളിവ് പിടിച്ചിട്ട് ഉലമാക്കൾ പറയാറുണ്ട്, ഇസ്ലാമിൽപ്പെട്ട തന്നെ ചില ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ ദീനിനെ ചതിക്കുന്ന, ദീനിന്റെ നിയമങ്ങളെ തെറ്റായി അവതരിപ്പിക്കുന്ന ആളുകൾ മുസ്ലിം സ്ത്രീകളെ പല പേരിൽ ഇസ്ലാമിന് വേണ്ടി പോരാടാൻ എന്നുള്ള പേരിൽ നമ്മുടെ നാടുകളിൽ കാണാൻ സാധിക്കും. പലരെയും സമരങ്ങൾ എന്ന പേരിൽ, മറ്റു പലതിന്റെയും പേരിൽ മുസ്ലിം സ്ത്രീകളെ പുറത്തിറങ്ങി അവരുടെ ഔറത്ത് വെളിവാകുന്ന രീതിയിൽ, അവരുടെ ശബ്ദം പ്രകടമാകുന്ന രീതിയിൽ, അവരുടെ മുഖവും സൗന്ദര്യവും കാണിച്ച് ഇസ്ലാമിന്റെ സംരക്ഷകൻ എന്നുള്ള നിലക്ക്, ഇസ്ലാമിന് വേണ്ടി പോരാടാൻ എന്നുള്ള നിലക്ക് സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് സമരം നയിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. നഊദുബില്ല, അത് വലിയ അക്രമമാണ്. ഇസ്ലാമിനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിന്ന് ദീന് പഠിച്ച സ്വഹാബികൾക്കോ പരിചയമില്ലാത്ത പുതിയ വാദങ്ങൾ ഇറക്കി ആ സ്ത്രീകളെ ഇസ്ലാം ജിഹാദിന് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് പറഞ്ഞിട്ടില്ല. ഹജ്ജിന് പോവുകയാണെങ്കിൽ പോലും മഹ്റം വേണമെന്ന് പറഞ്ഞ ആ മുസ്ലിം സ്ത്രീകളെ മുന്നിലയിൽ വെച്ചിട്ട് സമരത്തിൽ ഇറങ്ങുന്ന അവസ്ഥ, നടു റോഡിൽ ഇറങ്ങുന്ന അവസ്ഥ, അത് ഫിത്നയാണ്. അത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അടുത്തതായി ഷെയ്ഖ് പറയുന്നു, ഒരു നേരത്തെ പറഞ്ഞ കാര്യം പോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വീടിന് പുറത്തുള്ള ജോലികൾ എന്നുള്ളത് അതൊരിക്കലും അവളുടെ ഫിത്റത്തിന് യോജിച്ചതല്ല, അവരുടെ ഖൽബിന്റെയോ ശരീരത്തിന്റെയോ വിശുദ്ധിക്കും പരിശുദ്ധിക്കും യോജിച്ചതല്ല. അത് ഏറ്റവും നല്ല രീതിയിൽ കാത്തുസൂക്ഷിക്കാനുള്ള അവസ്ഥയിലും സാധിക്കില്ല. കാരണം പുരുഷന്മാർക്കാണ് ആ ജോലി. പുരുഷന്മാർ അവർ ഉപജീവനം തേടുകയും ആവശ്യമായ രീതിയിൽ സ്ത്രീകൾക്ക് എത്തിക്കുകയും ആ സ്ത്രീകൾ അതുകൊണ്ട് നല്ല രീതിയിൽ കുടുംബത്തെ കെട്ടിപ്പടുക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അന്ന് കാലത്ത് നമ്മൾ ആലോചിച്ചു നോക്കിയും നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പോ ബസ്സുകളിൽ KSRTC പോലെ ബസ്സുകളിലെല്ലാം സ്ത്രീകൾ കണ്ടക്ടർമാരായിട്ട് ജോലി. ഒരു ദിവസം എനിക്ക് പരിചയമുള്ള ഒരു കണ്ടക്ടർ യാത്രയ്ക്ക് പോകുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇതെന്താണ് ഈ സ്ത്രീകളെ ജോലിക്ക് എടുത്തിട്ടുള്ളത്? അപ്പൊ അദ്ദേഹം വരുമ്പോഴാണ് ഞാൻ അറിയുന്നത്, സ്ത്രീകൾ കേസ് കൊടുത്ത് അവർ നേടിയെടുത്ത അവകാശമാണ് അത്. ഇത് സ്ത്രീകൾ കേസ് കൊടുത്ത് ഞങ്ങൾക്കും ജോലിക്ക് പറ്റും, ഞങ്ങൾ ചെയ്യുമെന്ന് കേസ് കൊടുത്ത് ജോലി നേടിയെടുത്തതാണ്. അതിൽ ജോലി കയറിയ ചില സ്ത്രീകൾ രണ്ടു ദിവസം കൊണ്ട് ജോലി ഒഴിവാക്കി പോയി അവർക്ക് പറ്റാത്തത് കൊണ്ട്. ഞങ്ങൾ ആലോചിച്ച് നോക്കി എന്ത് വലിയൊരു അക്രമമാണത്. സ്ത്രീ എന്നുള്ള ആ ഒരു സൃഷ്ടിപ്പിനോട് ചെയ്യുന്ന വലിയ അക്രമമാണത്. ഇത് ഏറ്റുപിടിക്കാൻ പിന്നെ കുഫാറുകളും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളും ഷെയ്ത്താന്റെ ആളുകൾ നിൽക്കുമ്പോൾ മുസ്ലിം സ്ത്രീകൾ എന്തിനാണ് ഏറ്റുപിടിക്കുന്നത്? മുസ്ലിം സ്ത്രീകൾ എന്തിനാണ് ഏറ്റുപിടിക്കേണ്ട ആവശ്യം? നമ്മൾ ഗൗരവത്തിൽ അതിന്റെ അപകടം മനസ്സിലാക്കണം. ഒരു തിക്കി നിറഞ്ഞു നിൽക്കുന്ന ഒരു ബസ്സിൽ രാവും പകലുമായിട്ട് ഒരു സ്ത്രീ ജോലി ചെയ്യുന്ന അവസ്ഥ, അവളുടെ കുടുംബത്തിൽ ഭർത്താവ് ഉണ്ടാവും, അവരുടെ മക്കൾ ഉണ്ടാകും, അവളുടെ ചെറിയ കുട്ടികൾ ഉണ്ടാവും, ഇവരെ ഒന്നും നോക്കാതെ ഈ ജോലിയിൽ രാവും പകലുമായിട്ട് ഒരു പിന്നെ ബസ്സിൽ യാത്ര ചെയ്യുന്ന അവസ്ഥ. നഅ്ദുബില്ല, ഇസ്ലാമിന്റെ മഹത്വം എത്ര വലുതാണ്! ഈ ശബ്ദം കേൾക്കുന്ന സ്ത്രീകൾ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത, ഇസ്ലാമിൽ പ്രവേശിക്കാത്ത ഏതെങ്കിലും ഒരു സ്ത്രീ ശബ്ദം എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ ഇസ്ലാമിന്റെ മഹത്വം നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഒരു സ്ത്രീയെ ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു പുരുഷൻ അവളുടെ ഭർത്താവായിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ അന്യ പുരുഷൻ കാണുന്നത് പോലും അവൻ ഇഷ്ടപ്പെടുകയില്ല. അതിൽ നിന്ന് വരെ സംരക്ഷിച്ചു പോകുന്ന, അതിൽ നിന്നെല്ലാം സുരക്ഷിതത്വം നൽകുന്ന, ഒരു അനാവശ്യമായി പുറത്തിറങ്ങാത്ത, ഒരു സ്ത്രീയുടെ എന്ത് കാര്യത്തിനും മുന്നിട്ട് നിൽക്കുന്ന ഒരു പുരുഷനായിട്ട് ഒരു ഭർത്താവ് ഇസ്ലാമിൽ ഉണ്ടാകും. അതുകൊണ്ട് നാം ഓരോരുത്തരും, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കണം. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദീനുൽ ഫിത്റയാണ്, ഫിത്റത്തിന്റെ ദീനാണ്. ഒരു സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, അവന്റെ ഫിത്രത്തിന് യോജിച്ച രീതിയിലുള്ള നിയമങ്ങളാണ് ദീനിലുള്ളൂ എന്നൊരു ശൈഖ് പറയുകയാണ്. ഇങ്ങനെയെല്ലാം ഈ വീടുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ വീട്ടിലാകണമെന്ന് ശരീഅത്തിന്റെ പല നിയമങ്ങൾ പാലിക്കുന്നതിനോടൊപ്പം ഇനി വീടിനകത്താണെങ്കിൽ പോലും വീടിനകത്ത് ഈ സ്ത്രീക്ക് ഈ സംരക്ഷണം നൽകിയിട്ടുണ്ട് എന്നാൽ പോലും ഒരു വീടിനകത്ത് വരെ ആ സ്ത്രീക്ക് പ്രത്യേക സംരക്ഷണം നൽകിയാണ് ഇസ്ലാം. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു അനുവാദം ചോദിക്കുന്നതിന്റെ മര്യാദകൾ. ഒരു വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് അനുവാദം ചോദിക്കേണ്ടതിന്റെ മര്യാദകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്നു. നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരം എന്ന് പറഞ്ഞാൽ ആകാശ ലോകങ്ങൾ പേടിച്ചു പറക്കുന്ന ഒരു പർവ്വതത്തിന് മേലിറങ്ങിയാൽ അത് പൊട്ടിത്തകരുന്ന ഇത്രയധികം മഹത്വമുള്ള അള്ളാഹുവിന്റെ സംസാരം അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയായിട്ട് ഇറക്കുമ്പോ ആ ആയത്തുകളിൽ ഒരു വീട്ടിനകത്ത് കയറുമ്പോൾ അനുവാദം ചോദിക്കേണ്ടത് എങ്ങനെയെന്ന് പറയാൻ കുറെ ആയത്തുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു നൂറിൽ പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു ഹേ മുഅ്മിനീങ്ങളെ ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കരുത് ഹത്താ തസ്തഅനിസു നിങ്ങൾ അനുവാദം ലഭിക്കുന്നത് വരെ അല്ലെങ്കിൽ അനുവാദം ചോദിക്കുന്നത് വരെ വതുസല്ലിമു അലാ അഹ്ലിഹ ആ വീട്ടുകാരോട് സലാം പറയുന്നത് വരെ അനുവാദം ചോദിക്കുന്ന ഒരു രീതിയായിട്ട് പറയുക ദാലിക്കും ഖൈറുൽ ലക്കും ലഅല്ലക്കും തദക്കറൂൻ അതാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ ഫൈലം തജിദു ഫീഹ നിങ്ങളിനി അവരെ ഫീഹ അഹദൻ അവിടെ ആരും കണ്ടിട്ടില്ല എങ്കിൽ ഫലാ തദ്ഖുലൂഹ ഹത്താ യുദനലക്കും നിങ്ങൾക്ക് അനുവാദം ലഭിക്കുന്നവരെ നിങ്ങൾ പ്രവേശിക്കരുത് വൈൻ ഖീല ലക്കും ഉർജിഉ ഫർജിഉ നിങ്ങളോട് പോയിക്കോ തിരിച്ചു പോയിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തിരിച്ചു പോവുക ഹുവ അസ്കാ ലക്കും അതാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്. മനസ്സിൽ ഒരു വിഷമമില്ലാതെ ഒരു അകൽച്ചയും ഇല്ലാതെ നമ്മളൊരു വീട്ടിലേക്ക് കയറാൻ വേണ്ടി അനുവാദം ചോദിച്ചു അവരിപ്പോ കയറാൻ പറ്റില്ല തിരിച്ചു പോയിക്കോ പറഞ്ഞാൽ പൂർണ്ണ തൃപ്തിയോടുകൂടി തിരിച്ചു പോരണം എന്നാ പൂർണ്ണ തൃപ്തിയോടുകൂടി തിരിച്ചു വരണം. ഇതിന്റെ തഫ്സീറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്വഹാബി ഈ ആയത്തൊന്ന് അമലാക്കാൻ വേണ്ടിയിട്ട് പല സ്വഹാബികളുടെ വീടിൽ പോയി മുട്ടി. ഒന്ന് തിരിച്ചു പോകാൻ പറഞ്ഞാല് തിരിച്ചു പോയാല് അതൊന്ന് അമലാക്കാമല്ലോ എന്നുള്ള നിനക്ക് അത് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. പക്ഷെ ഒരാളും എന്ത് ചെയ്തില്ല ഇത് പറഞ്ഞില്ല തിരിച്ചു പോകുന്ന ഒരാളും പറഞ്ഞില്ല. എന്നിട്ട് പറയാണ് വല്ലാഹു ബിമാ തഅമലൂൻ അലീം നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹു അറിയുന്നവനാണ്. ليس عليكم جناح ان تدخلوا بيوتا غير مسكونه فيها متاع لكم ഞാനാരും താമസമില്ലാത്ത ഒരു വീടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള ഒരു പിന്നെ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യം ഉള്ള ഒരു വീടാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം. വല്ലാഹു യഅലമു മാ തുബ്ദൂന വമാ തക്തുമൂൻ നിങ്ങൾ പ്രകടമാക്കുന്നതും മറച്ചു വെക്കുന്നതും അല്ലാഹു അറിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. എന്ത് മനോഹരമാണ് ദീന്, എന്ത് മനോഹരമാണ്! ആർക്കാണ് ഇത് പറയാൻ സാധിക്കുക? ആർക്കാണ് ഇത്ര മഹത്വത്തിൽ ഈ കാര്യങ്ങൾ പറയാൻ സാധിക്കുക? ഒരു സ്ത്രീ വീടിനകത്താണെങ്കിൽ പോലും പുറത്തുനിന്ന് വരുന്ന ഒരാൾ ആ പ്രവേശിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ട നിബന്ധനകളാണിത്. ഒരു സ്ത്രീയോ പുരുഷൻ ആരാവട്ടെ, അപ്പൊ എത്രത്തോളം സംരക്ഷണമാണ് ഒരു പുരുഷന് ഒരു സ്ത്രീക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിൽ നൽകിയിട്ടുള്ളത്. ഇനി പോകട്ടെ, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇനി വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരാൾക്ക് എന്താണ്, വീടിന്റെ മുൻപിൽ നിൽക്കാൻ പാടില്ല, വാതിലിന്റെ മുൻപിൽ തന്നെ നിൽക്കാൻ പാടില്ല, എന്നെങ്കിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറി നിൽക്കുന്ന അവസ്ഥയാണ്. നമ്മളൊരു വീട്ടിലേക്ക് കയറാണ്, അപ്പൊ വീടിന്റെ അല്ലെങ്കിൽ ബെല്ലടിച്ചിട്ട് അല്ലെങ്കിൽ സലാം പറഞ്ഞിട്ട് നിൽക്കുക, വീടിന്റെ നേരെ മുൻപിൽ നിൽക്കാൻ പാടോ? പാടില്ല. വീടിന്റെ ഒന്നെങ്കിൽ വലതു ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇടതു ഭാഗത്തേക്ക് മാറി നിൽക്കണം. കാരണം തുറക്കുമ്പോൾ അനുവാദം ചോദിക്കുക എന്നുള്ളത് തന്നെ ഖുല്ലുൽ ബസറിന് വേണ്ടിയിട്ടാണ്. ഹറാമായതൊരു ഔറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഒരാളുടെ വീട്ടിലേക്ക് ഒരാൾ ഒളിഞ്ഞു വെക്കാന്ന് വിചാരിക്കുക, അനുവാദമില്ലാത്ത ഒളിഞ്ഞു വെക്കാൻ വിചാരിക്കുക, ആ വീട്ടുകാരൻ ഇയാളെ എന്തെങ്കിലും രീതിയിൽ കണ്ണിൽ എന്തെങ്കിലും പിടിച്ച് കുത്തി കഴിഞ്ഞാൽ അയാൾക്ക് പകരം ശിക്ഷ ഉണ്ടാവില്ല. അയാൾക്ക് പകരം ഏതെങ്കിലും ഇസ്ലാമിക ഭരണത്തിന് ശിക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ലാണ്. കാരണം ഇയാൾ ചെയ്തെന്താണ്? അത്ര തെറ്റാണ്. അങ്ങനെ ഓരോ വിഷയത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമായ നിയമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ വിഷയം, ഒരു സ്ത്രീയുടെ ഔറത്ത് പുറത്തിറങ്ങുമ്പോൾ ഹിജാബിലൂടെ മറക്കപ്പെടുന്നു, വീട്ടിലായിരിക്കുമ്പോൾ വീടിന്റെ ചുമരുകൾക്കുള്ളിലും വീടിന്റെ ഉള്ളിലും മറക്കപ്പെടുന്നു, അതേസമയത്ത് ആ വീടുകളിൽ കയറുമ്പോൾ പ്രവേശിക്കുമ്പോൾ അനുവാദം ചോദിക്കണം, അതിന്റെ നിയമങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു. ഇത്രയധികം സംരക്ഷണം നൽകുന്നുണ്ട്. അപ്പൊ മാന്യതയുടെ നാലാമത്തെ അവസരമായിട്ട് ഷെയ്ഖ് പഠിപ്പിച്ചെന്ന ഷെയ്ഖ് പറയുന്ന വിഷയം, ഒരു സ്ത്രീ അവളുടെ വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്ന ആളായിരിക്കണം, അനാവശ്യമായി പുറത്തിറങ്ങാത്ത. ആവശ്യമുണ്ടെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ തന്നെ മെഹ്റമിനോടൊപ്പം. ഇനി ചെറിയ ഒരു ആവശ്യമാണെങ്കിൽ അത് അത്രയും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പുറത്തേക്ക് ഇറങ്ങാവൂ എന്നുള്ളത്. കാരണം ഒരു സ്ത്രീ ഏറ്റവും സുരക്ഷിതയായിട്ടിരിക്കുന്നത് അവൾ അവളുടെ വീടിന്റെ അകത്തായിരിക്കുമ്പോഴാണ്. ഇനി അഞ്ചാമത്തെ അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരുക എന്നുള്ളത്, അത് ഷർഇൽ ഹറാമാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്, ഹറാമാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ നാം പറഞ്ഞു ഹിജാബിലൂടെ, വസ്ത്രത്തിന്റെ ഹിജാബാവട്ടെ വീടിന്റെ ഹിജാബാവട്ടെ, അതിലൂടെ ഇഫ്ഫത്ത് ലഭിക്കുന്നുണ്ട്, ചാരിത്രശുദ്ധി ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇഖ്തിലാത്ത്, അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിച്ചേരുക എന്നുള്ളത് അതിനെയെല്ലാം തകർത്ത് കളയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം കൂടിച്ചേരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു പിന്നെ ഒരു സംഘമുണ്ടാവുക എന്നുള്ളത് ശക്തമായി എതിർക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ചുറ്റുപാടുകൾ, പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ ചുറ്റുപാടുകളാണ് ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, നാം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു വിഷയം ഇന്ന് നമുക്ക് പലപ്പോഴും ആളുകളോട് പറയാൻ തന്നെ പേടിയാകുന്ന അവസ്ഥയിലാണ്. അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരാൻ പാടില്ല, അത് പറഞ്ഞ എന്തോ മഹാപാപം ചെയ്ത പോലെയാണ് പല ആളുകളും കാണുന്നത്. അത് പറഞ്ഞവൻ തീവ്രവാദിയാണ്, അവൻ പിന്നെ പറഞ്ഞവൻ പിന്നെ പുരോഗമനത്തിനെതിരാണ്, എന്തെല്ലാം വാദങ്ങൾ കേൾക്കണം. സുബ്ഹാനല്ലാഹ്, മുസ്ലിമുകളോട് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കണ്ടുമുട്ടണമെന്നും നാളെ പരലോകമുണ്ട് എന്നും നാളെ സ്വർഗം പ്രതീക്ഷിക്കുന്ന മുസ്ലിമുകളോട് നമുക്ക് പറയാനുള്ളത് വലിയ അപകടമാണ് ഇതിന് പിന്നിലുള്ളത്. മുസ്ലിം സമൂഹത്തെ, ഇസ്ലാം മുസ്ലിമുകളെ തെറ്റിക്കാൻ വേണ്ടി, മുസ്ലിം സ്ത്രീകളെ വീടുകളിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരുക്കിയ വലിയ കെണിയാണിത്. പല പല കാര്യങ്ങളും നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞ സമയത്ത് വെസ്റ്റേൺ രാജ്യങ്ങളിൽ, അമേരിക്ക പോലെയുള്ള, ബ്രിട്ടൻ പോലെയുള്ള, അതുപോലെയുള്ള രാജ്യങ്ങളിൽ ആളുകളുടെ പുരുഷന്മാർ ധാരാളമായി മരണപ്പെട്ടപ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതി നിലനിർത്താൻ അവർക്ക് ജോലിക്ക് കമ്പനികളിൽ കുറെ ആളുകൾ വേണ്ടി വന്നു. സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്തു? സ്ത്രീകളെ അതിലേക്ക് പ്രോത്സാഹിപ്പിച്ചു. അതേസമയത്ത് ഇതിന്റെ ആവശ്യമുണ്ടാകാതിരുന്ന അറബ് നാടുകളിൽ പോലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. അത് ആവശ്യമില്ലാത്ത ആളുകൾ സ്ത്രീകളെ ജോലിക്ക് പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ സ്ത്രീകൾ ജോലി ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലെത്തി. ജോലി ചെയ്യാൻ സ്വാഭാവികമായിട്ട് എന്ത് വേണം? വിദ്യാഭ്യാസം വേണം. അപ്പൊ സ്ത്രീകൾ നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം നേടുന്ന അവസ്ഥയിലേക്ക് എത്തി. ആ വിദ്യാഭ്യാസം നേടാൻ അവരൊരുക്കിയ കാര്യം എന്താണ്? അന്യ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ഇരിക്കുന്ന സ്കൂളുകളിൽ പോയിട്ട് വിദ്യാഭ്യാസം നേടണം. അതാണ് അവർ പ്രോത്സാഹിപ്പിച്ചത്. അതുകൊണ്ട് എന്താണ് ഉണ്ടായത്? ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇതിന്റെ ഇന്ന് കാലത്ത് നാം നിർബന്ധിതരാകുന്ന ഒരു വശം വേറെ സ്ഥലത്തുണ്ട്. പക്ഷെ ദീനിന്റെ അസ്ലി നിയമമാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാന നിയമത്തിൽ നമ്മ ഞാൻ പറഞ്ഞത് ആരോടാണ് ഈ പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആല വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളോട് നമുക്ക് സംസാരിക്കാനുള്ളത്. അങ്ങനെയുള്ള മുസ്ലിമുകളോട് ഞാൻ പറയട്ടെ, ഈ സ്ത്രീകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ, സ്ത്രീകളുടെ സൗന്ദര്യം അവർക്ക് ആസ്വദിക്കാൻ, അവർക്ക് സ്വതന്ത്രമായി സ്ത്രീകളെ ലഭിക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ, പിശാചിന്റെ ആളുകൾ ഒരുക്കി വെച്ച കെണിയാണ് ഇതുപോലെയുള്ള പല കാര്യങ്ങൾ. ആണും പെണ്ണും ഒരുമിച്ച് ചെയ്യുന്ന ജോലികൾ, ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന അവസ്ഥ, ഇതെല്ലാം ഉണ്ടായത് എത്രയോ പഠനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. സ്ത്രീകളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതിനേക്കാൾ പഠനത്തിൽ മികവ് കാണുന്നത് ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനങ്ങളിലും പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനങ്ങളിലുമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നിട്ടും നമ്മുടെ നാടുകളിൽ ഇപ്പോഴുള്ള സംവിധാനം, സ്ത്രീകൾ മാത്രം പഠിക്കുന്ന സംവിധാനങ്ങളെല്ലാം ഒരുപോലെയാക്കണം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ യൂണിഫോം ആക്കണം, ഇതുപോലെയുള്ള പല സംസാരങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ അപകടമാണത്. അത് മുസ്ലിം സ്ത്രീകൾക്കെതിരെയുള്ള ഇസ്ലാമിന്റെ ഇഫ്ഫത്തിനെ, ചാരിത്രശുദ്ധിയെ, ഹിജാബിനെ, മറക്കകത്തുള്ള സ്ത്രീകളെ, അവരുടെ സൗന്ദര്യത്തെ, ഇതെല്ലാം ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ, പിശാചിന്റെ സൈന്യം ഒരുക്കിയ കെണിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെയും നമ്മുടെ മക്കളെയും മുസ്ലിം സമുദായത്തെയും ഇത് സംരക്ഷിക്കുമാറാകട്ടെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ ഷറഈൽ വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട ചർച്ചകളാണ്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തുറുക്കുൽ ഹക്മിയ എന്നുള്ള കിതാബിൽ പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങൾ ഷെയ്ഖ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അതിലൊരു ഫസൽ എന്ന് പറയുന്നത് വമിൻ ദാലിക അന്ന വലിയ അംരി യജിബു അലൈഹി അയ്യംന അൻ യംന മിൻ ഇഖ്തിലാതിൽ ദിജാലി ബിൽ നിസാ ഫിൽ അസ്വാഖ് വൽ ഫുറജ് വൽ മജാമിഉ ദിജാൽ. ഒരു വലിയ അംർ, ഒരു ഭരണാധികാരിയുടെ മേലെ, ഇസ്ലാമിക ഭരണാധികാരിയുടെ മേലെ നിർബന്ധമാണ് അന്യ സ്ത്രീയും പുരുഷന്മാരും കൂടിക്കലരുന്നത്. അത് അങ്ങാടികളിലാവട്ടെ, മറ്റ് സ്ഥലങ്ങളിലാവട്ടെ, എവിടെയാവട്ടെ, ആ കൂടിക്കലരുന്നത് അവർ തടയണം. ഫ ഫൽഇമാമു മസ്ഊലുൻ അൻ ദാലിക് ആ ഭരണാധികാരി അതിന് ചോദ്യം ചെയ്യപ്പെടും. വൽഫിത്നത്തു ബിഹി അദീമ, അതുകൊണ്ടുള്ള ഫിത്ന വളരെ വലുതാണ്. ഇത് ഓരോ രക്ഷിതാക്കൾക്കും ബാധകമാണ്, അവരുടെ കീഴിലുള്ള അവരുടെ മക്കളുടെ വിഷയത്തിൽ ഓരോ രക്ഷിതാക്കൾക്കും ബാധകമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ തറക്തു ബഅദി ഫിത്നതൻ അദറു അല ദിജാൽ ബിന്നിസ, സ്ത്രീകളെക്കാൾ ദോഷം ചെയ്യുന്ന ഒരു പരീക്ഷണം പുരുഷന്മാരുടെ മേലെ ഞാൻ മനസ്സിലാക്കുന്നില്ല, എനിക്ക് ശേഷം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലകുൻ നഹാഫാദി തരീഖ്, സ്ത്രീകൾ വഴിയിലൂടെ പോവുകയാണെങ്കിൽ പിന്നെ ഈ ഏറ്റവും ഓരത്ത് നിന്നിട്ട് നടുവിലൂടെ ഇറങ്ങി നടക്കുന്ന അവസ്ഥയിലാകരുത്. അതുപോലെ തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, ഭരണാധികാരി മേലെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് സൗന്ദര്യം പ്രകടിപ്പിച്ച് നടക്കുന്ന സ്ത്രീകളെ, അത് സുഗന്ധം പൂശി നടക്കുന്ന സ്ത്രീകളെ അവരെ തടയുക എന്നുള്ളത്, അവർക്ക് വേണ്ട രീതിയിൽ പിന്നെ ശിക്ഷ നൽകുക എന്നുള്ളത്. ഫുഖഹാക്കൾ ആ വിഷയത്തിൽ ചർച്ച തന്നെ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഇസ്ലാമിക ഭരണകൂടം എന്ത് ശിക്ഷ നൽകണം എന്നുള്ളത്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നു, വഖദ് മനഅ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിസാഅ മിൽ മസീ ഫി തരീഖ് ദിജാൽ വലിഖ്തിലാത് ബിഹിം ഫി തരീഖ്. ഉമർ റളിയല്ലാഹു അൻഹു തടഞ്ഞിരുന്നു ഒരു പുരുഷന്മാരുടെ വഴിയിലൂടെ സ്ത്രീകൾ നടക്കുന്നതും സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കളരുന്നതെല്ലാം തടഞ്ഞിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്ന ചില പ്രധാനപ്പെട്ട വാക്കുകൾ നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, വലാ റൈബ അന്ന തംകീല നിസാഇ ഇഖ്തിലാതുഹിന്ന ബിദിജാൽ, സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലയുക എന്നുള്ളത് ഒരു സംശയമില്ല. അസ്ലു കുല്ലി ബലിയത്തിൻ വശർ, എല്ലാവിധ പരീക്ഷണങ്ങളുടെയും ഷെറിന്റെയും അടിസ്ഥാനമാണ്. വഹു മിൻ അഅമി അസ്ബാബി നുസൂലിൽ ഉഖൂബാത്തിൽ അഅമ, പൊതുവായിട്ടിറങ്ങുന്ന ശിക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണത്. പൊതുവായിട്ടൊരു സമൂഹത്തിൽ ഇറങ്ങുന്ന ശിക്ഷകളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരാണ്. കമാ അന്നഹു മിൻ അസ്ബാബി ഫസാദി ഉമൂരിൽ അഅമത്തുൽ ഖാസ, ഏതുപോലെ ഒരുത്തന്റെ ഹാസായിട്ടുള്ളതാവട്ടെ പൊതുവായിട്ടുള്ളതാവട്ടെ ഈ കാര്യങ്ങൾ ഫസാദാകുന്നതിൽ അതൊരു കാരണമാകുന്നു എന്നതുപോലെ തന്നെ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നതിലും അതൊരു കാരണമാണ്. വിഖ്തിലാത്തു റിജാൽ ബിൻ നിസാ സബബുൻ ലികസ്റത്തിൽ ഫവായിശ് വസ്സിന, ഈ ആണും പെണ്ണും കൂടിക്കരയുക എന്നുള്ളത് ഒരുപാട് മേച്ഛതകൾ വർദ്ധിക്കാനും വ്യഭിചാരം വർദ്ധിക്കാനും കാരണമാകുന്നുണ്ട്. വഹുമിൻ അസ്ബാബിൽ മൗത്തിൽ അമ്മ, പൊതുവായിട്ടുള്ള മരണം, അതായത് ഒരു സമൂഹത്തിൽ മൊത്തമായി മരണം സംഭവിക്കുന്നതിന് അതൊരു കാരണമാണ്. വത്തവായിൽ മുത്തസില, പകർച്ചവ്യാധികൾ ധാരാളമായിട്ട് ഒരു സമൂഹത്തിൽ മൊത്തമായി ബാധിക്കുന്ന രോഗങ്ങളുണ്ടല്ലോ, അങ്ങനെ മരണമടയുന്നത് അതും കാരണമാണ്. ചരിത്രത്തിൽ അതിന് തെളിവുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം ബനു ഇസ്രായേലുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഔവല ഫിത്നതിൻ പിന്നെ ഫി ബനി ഇസ്രായേൽ കാന ഫിന്നിസ, ലഫ്ദന്റെ വ്യത്യാസമുണ്ട്. ബനു ഇസ്രായേലുകൾക്ക് ഉണ്ടായിരുന്ന ആദ്യത്തെ ഫിത്ന എന്തായിരുന്നു? സ്ത്രീകളിൽ നിന്നായിരുന്നു. ആ ചരിത്രം തഫ്സീറുകളിലെല്ലാം നമുക്ക് കാണാം. ബനു ഇസ്രായേലുകൾ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന അവസ്ഥയിൽ ഷെയ്ത്താൻ അവരെ പിഴപ്പിക്കാൻ വേണ്ടി അവരിലേക്ക് ഇറക്കി വിട്ടത് സ്ത്രീകളെയാണ്. സ്ത്രീകൾ സൗന്ദര്യം പ്രകടിപ്പിച്ച് അവരെ വശീകരിച്ച് വ്യഭിചാരത്തിലേക്കും മ്ലേച്ഛതയിലേക്കും എത്തിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ മാറാരോഗങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന താഊൻ പകർച്ച പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധി കൊണ്ട് പരീക്ഷിച്ചു. തഫ്സീറിൽ കാണാം, ഒറ്റ ദിവസം 70,000 ആളുകൾ മരണപ്പെട്ടു. ഒറ്റ ദിവസം കൊണ്ട് 70,000 ആളുകൾ മരണപ്പെട്ടത് തഫ്സീറുകളിൽ പ്രകടമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ധാരാളമായിട്ടുള്ള മരണം സംഭവിക്കുന്നത് വ്യഭിചാരം പിന്നെ വ്യാപിക്കുക എന്നുള്ളത്, സ്ത്രീ പുരുഷന്മാർ ഇടകടന്ന് അത് വ്യാപിക്കുക എന്നുള്ളത്, ഇതെല്ലാം കേൾക്കുമ്പോ ചില ആളുകൾക്ക് തോന്നും ഇതെന്ത് കാര്യമുള്ളത്, മാറാരോഗം വരുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗം വന്ന ആളുകൾ മരിക്കുന്നത് എന്തുകൊണ്ടാണ്, വ്യഭിചാരം നടക്കുന്നത് എന്തുകൊണ്ടാണ്. അവർക്ക് അസ്ബാബുകൾ വെച്ച് മാത്ര കാര്യങ്ങൾ അറിയുള്ളൂ. മുസബ്ബിബായ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല താക്കീത് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണത്. ഇന്ന് കാലത്ത് നാം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണത്. അതുകൊണ്ട് തന്നെ ദീനിൽ ഹറാമാക്കിയിട്ടുള്ള കാര്യമാണ് അന്യസ്ത്രീ പുരുഷന്മാർ കൂടിക്കലരുക എന്നുള്ളത്. അതിനെന്ത് പേരിട്ടാലും ഫ്രണ്ട്ഷിപ്പ് എന്നോ ക്ലാസ്മേറ്റ് എന്നോ അയൽവാസി എന്നോ എന്ത് കുടുംബക്കാരെന്നോ എന്ത് പേരിട്ടാലും വേണ്ടില്ല, വിവാഹം അനുവദീയമായിട്ടുള്ള അല്ലെങ്കിൽ മഹറമല്ലാത്ത ആളുകളാണെങ്കിൽ, അന്യസ്ത്രീ അന്യപുരുഷനാണെങ്കിൽ അവർ കൂടിക്കലരുക എന്നുള്ളത് ഷറഇൽ ഹറാമാക്കിയിട്ടുള്ള കാര്യമാണ്. വലിയ ഫിത്നകൾക്കും വലിയ പരീക്ഷണങ്ങൾക്കും അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാനും കാരണമാകുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി ഷെയ്ഖ് പറയുന്നത്, ഈ ഒരു ഇഖ്തിലാത്ത് ഹറാമാണ് എന്നുള്ള ചർച്ചയിലേക്ക് പോകുമ്പോൾ ദീനിൽ ഈ ഇഖ്തിലാത്തിനുള്ള സാഹചര്യങ്ങളെ ഒരുപാട് മേഖലയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിൽ ഹറാമാക്കി നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ, ഇഖ്തിലാത്തിനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ തന്നെ ഹറാമാക്കിയത് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ചില കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലെങ്കിൽ ദീനിൽ ഹറാമാക്കപ്പെട്ട കാര്യമാണ് തഹ്രീമു ദുഖൂലി അലൽ അജ്നബി വൽ ഖുൽവത്ത് ബിഹാ, ഒരു അന്യ സ്ത്രീ പുരുഷന്മാരിലേക്ക് പ്രവേശിക്കുക, ഒരു അന്യ സ്ത്രീ അന്യ പുരുഷനിലേക്കോ തിരിച്ചോ പ്രവേശിക്കുക, അവരൊറ്റക്കാകുക എന്നുള്ളത് ദീനിൽ ഹറാമാക്കപ്പെട്ട കാര്യമാണ് എന്ന് ഷെയ്ഖ് പറയുന്നുണ്ട്. അതിന്റെ ഓരോ സാഹചര്യങ്ങൾ, ഇപ്പൊ ഒരു ഡ്രൈവറും ഒരു സ്ത്രീയും കാറിൽ ഒറ്റക്കാവുക എന്നുള്ളത്, ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ ജോലിക്കാരി ഒറ്റക്കാവുക എന്നുള്ളത്, ഒരു ഡോക്ടറുടെ അടുത്ത് ഒറ്റക്കാവുക എന്നുള്ളത്, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും അടുക്കൽ ഒരു സ്ത്രീയും പുരുഷനും ഒറ്റക്കാവുക എന്നുള്ളത് അത് ഹറാമാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് ഇതിലേക്കുള്ള ഈ ഇഖ്തിലാത്തിന്റെ ഈ കാര്യങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുണ്ട് തഹ്രീമു സഫറിൽ മർഅത്തി ബിലാ മഹ്റം, മെഹ്റം ഇല്ലാതെ യാത്ര ചെയ്യുക എന്നുള്ളത്, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് ഹറാമാക്കിയിട്ടുള്ള കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നാം പറഞ്ഞതുമാണ്. തഹ്രീമു നൗറിൽ അംദ് മിൻ ഐ മിൻഹുമാ ഇലൽ ആഖിർ ബിനസ്സിൽ ഖുർആനി സുന്ന, ഒരു സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്നുള്ളത്, അതായത് നോക്കാൻ വേണ്ടി ഉറച്ചിട്ട് നോക്കുക എന്നുള്ളത് ഹറാമാക്കപ്പെട്ടതായിരുന്നു. അത് ഖുർആനും സുന്നത്തിനും തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം ഇഖ്തിലാത്തിനെ നമ്മൾ പറയുന്നത് ഇഖ്തിലാത്ത് ഹറാമാണ് എന്നുള്ളതിൽ, അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്ന എല്ലാ കാര്യങ്ങളും ദീനിൽ ഹറാമാക്കപ്പെട്ട രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തഹ്രീമു ദുഖൂലി റിജാലി അലൻ നിസ, പുരുഷന്മാർ സ്ത്രീകളിലേക്ക് പ്രവേശിക്കുന്നു, ഹത്താ അൽഹമ ഹംവ് വഹും അഖാരിബുസ് സൗജ്, ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാർ, ഭർത്താവിന്റെ അനിയന്മാർ ജ്യേഷ്ഠന്മാർ അല്ലെങ്കിൽ അതുപോലെയുള്ള അടുത്ത കുടുംബക്കാരായിട്ടുള്ള പുരുഷന്മാർ, അവരാണെങ്കിൽ പോലും എന്തു പാടില്ല, ഒരു തന്നെ സ്ത്രീയും പുരുഷനും പരസ്പരം ഇടകലരുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പോ ബാക്കിയുള്ള ഒരു കാര്യം പറയേണ്ടതില്ല, കാരണം ഇതന്നെ മരണമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്ന് കാലത്ത് കൂട്ടുകാരന്മാർ അവരുടെ ഭാര്യമാര് തന്റെ ഭാര്യനെ കൂട്ടുകാരൻ കാണുന്നോണ്ട് കുഴപ്പമില്ല, കൂട്ടുകാരന്റെ ഭാര്യനെ താൻ കാണുന്നോണ്ട് കുഴപ്പമില്ല, അവര് തമാശ പറഞ്ഞ് ചിരിക്കുന്നു, അങ്ങനെ പല ഇത്. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിൽ നിന്ന് എത്രയോ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് എത്രയോ അകലെയാണത്. അടുത്തതായിട്ട് ഷെയ്ഖ് പറയുന്നു തഹ്രീമു മസ്സിർ റജ്ലി ബദനൽ അജ്നബിയ ഹത്തൽ മുസാഫഹത്തിൽ സലാം, ഒരു അന്യസ്ത്രീയെ സ്പർശിക്കുക എന്നുള്ളത്, ഏതുപോലെ സലാം പറയാൻ വേണ്ടി കൈ കൊടുക്കുക പോലെ. ഇതെല്ലാം ഇന്ന് മോഡേൺ ഇസ്ലാം, ഇന്ന് പുതിയൊരു മതാണത്, പുതിയൊരു ഇസ്ലാം, അതായത് ആധുനികയിൽ മുഴുകുന്ന ഇസ്ലാം. ഇസ്ലാമിന്റെ നിയമങ്ങൾ പഴഞ്ചനാണ്, അപ്പോ പുതിയതായിട്ട് കുറച്ച് രീതികൾ ചില മാറ്റം വരുത്തേണ്ടതുണ്ട്. ആ രീതിയിൽ മാറ്റം വരുത്തിയെടുക്കുന്ന ഇസ്ലാം, അതിന് ചില പണ്ഡിതന്മാരുണ്ട് അതിന് അനുവാദം കൊടുക്കുന്നത്, അവർ പറയുന്ന ഓരോ തെളിവുകൾ നമ്മൾ അത്ഭുതപ്പെടുത്തും. ഒരു പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞ, അറിയപ്പെടുന്ന പണ്ഡിതനാണ് അദ്ദേഹം, പറഞ്ഞ ചില വാക്കുകളിൽ കാണാൻ സാധിച്ച്, താടി വെക്കുന്നത്, താടി വെക്കുന്നത് അന്ന് കാലത്ത് ജൂതന്മാരുടെ എതിരാവാൻ വേണ്ടി പറഞ്ഞതാണ്, ഇന്ന് കാലത്ത് അതിന്റെ ആവശ്യമില്ല. സ്ത്രീകൾ ഭരണാധികാരികളാവുന്നത് അന്ന് കാലത്ത് അതുകൊണ്ട് പറഞ്ഞതാണ്, ഇന്നത് കുഴപ്പമില്ല. കാലഘട്ടത്തെ വേർതിരിച്ചിട്ട് പുതിയൊരു ഇസ്ലാമിനെ ഉണ്ടാക്കുകയും ആ ഇസ്ലാമിനെ ആളുകൾക്കിടയിൽ മറ്റുള്ളവർക്കെല്ലാം തൃപ്തിപ്പെടുന്ന ഒരു മതമാക്കിയിട്ട്, അതായത് കുഫാറുകൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന നിയമങ്ങൾ, അത് അതിന്റെ പേരിലാണ് പല ആളുകളും സ്ത്രീയും പുരുഷനും സമമാണ്, ഇസ്ലാം അതാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയാൻ ശ്രമിക്കുന്നത്. ഇസ്ലാം സ്ത്രീയും പുരുഷനും സമമാണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് എന്നുള്ളത്. സമമാണ് ഏത് നിലക്ക്? അമാലുകൾ ചെയ്യുന്നതിൽ, പ്രതിഫലം നൽകുന്നതിൽ. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹു മുഅ്മിനുൻ ഫലയുഹയ്യിനഹു ഹയാതൻ തയ്യിബത വലനജ്യിനഹു അജ്റം ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്, ആണാവട്ടെ പെണ്ണാവട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ നല്ല ജീവിതവും സ്വർഗവും ഒരുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വേർതിരിവ് കാണിക്കില്ല. പക്ഷെ ദുനിയാവിന്റെ നിയമങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ളത് ആണിനെയും പെണ്ണിനെയും സമമാക്കിയിട്ടല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ബാക്കിയുള്ളവർക്ക് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഫിത്രത്തിയായിട്ടുള്ള ഒരു നിയമത്തെ മാറ്റി വരയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സ്പർശനം പറഞ്ഞു. അതുപോലെ തന്നെ തഹ്രീമു തശബ്ബുഹ അഹദുഹുമ ബില്ലാഖിർ, പരസ്പരം സാദൃശ്യപ്പെടുന്നത്, പുരുഷൻ സ്ത്രീയുടെ വേഷം ധരിക്കുന്നത്, സ്ത്രീ പുരുഷന്റെ വേഷം ധരിക്കുന്നത്, അതുപോലെയുള്ള കാര്യങ്ങൾ. ഇനി പിന്നെ പറഞ്ഞു നമസ്കാരം. നമസ്കാരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഉത്തമമായിട്ടുള്ളത് ഏതാണ്? അവളുടെ വീടിനകത്ത് വെച്ച് നമസ്കരിക്കലാണ്. ആ പിന്നെ അവളുടെ അവളുടെ നാട്ടിലൊരു മസ്ജിദിൽ വെച്ച് നമസ്കരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു സ്ത്രീ വന്നിട്ട് റസൂലുള്ളാഹിന്റെ ഒപ്പം നമസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞ എന്താണ്? എന്റെ ഈ മസ്ജിദ് നിസ്കരിക്കുന്നതിനേക്കാളും എനിക്ക് ഉത്തമം എന്താണ്? നിന്റെ നാട്ടിലെ നിന്റെ മസ്ജിദ് നിസ്കരിക്കുക. അതിനേക്കാൾ ഉത്തമം എന്താണ്? നിന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക. വീട്ടിലെ ഏറ്റവും ഉത്തമം എന്താണ്? വീട്ടിലെ ഏറ്റവും ഉള്ളിലുള്ള സ്ഥലത്ത് വെച്ച് നമസ്കരിക്കണം. അതാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും നല്ല നമസ്കരിക്കാനുള്ള സ്ഥലം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ മേലെ ജുമാ നിർബന്ധമല്ല, ജമാഅത്തുകൾ നിർബന്ധമല്ല, അതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഒരു സ്ത്രീ പോവുകയാണ്, മസ്ജിദിലേക്ക് പോവുകയാണെങ്കിൽ തടയാൻ പാടില്ല. ഒരു സ്ത്രീ മസ്ജിദിലേക്ക് പോകണമെന്ന് പിന്നെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അനുവാദം ചോദിച്ചാൽ തടയാൻ പാടില്ല. പക്ഷേ ചില നിബന്ധനകളുണ്ട്, അതുകൂടി ഷെയ്ഖ് പറയുന്നുണ്ട്. അതിൽപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, അൻതുമ അൽഫിത്നത്തു ബിഹാ വഅലൈഹ, അവളെ കൊണ്ട് മറ്റുള്ളവർക്കോ അവൾക്കോ ഫിത്ന ഉണ്ടാവില്ല, ഒരു കുഴപ്പമില്ല എന്ന് ഉറപ്പുണ്ടാവായിരിക്കണം. അല്ല യത്റച്ചബ അല ഹുദൂരിഹ മഹ്ദൂർ ശർഈ, ശർഈ ഹറാമാക്കിയ കാര്യങ്ങളൊന്നും ഉണ്ടാകാനും പാടില്ല. പോകുന്ന ഒരു സന്ദർഭത്തിൽ ഹറാമാക്കിയ കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അല്ല പിന്നെ അല്ല ഈ പിന്നെ പുരുഷന്മാരോ ഇവർ പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുന്നിടത്തോ എന്തുണ്ടാവാൻ പാടില്ല. നമസ്കാരത്തിൽ മാത്രമല്ല മൊത്തമായി പുറത്തിറങ്ങുന്ന കാര്യമായിട്ട് പറയുന്നത്. പിന്നെ ഒരു ഹാം ഉണ്ടാവാൻ പാടില്ല. ഇനി പോകുന്ന വഴിയിലോ ആ പോകുന്ന സ്ഥലത്തോ പുരുഷന്മാരുമായി കൂടിക്കലരുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതുപോലെ തന്നെ സുഗന്ധം പൂശിയ അവസ്ഥയിലായിരിക്കരുത്, അല്ലാത്ത അവസ്ഥയിലായിരിക്കണം പോകേണ്ടത്. അൻതഖുറുജ മുതഹജ്ജിബത ഗൈറ മുതബദ്ദിജത ബിസീര, ഹിജാബ് ധരിച്ചുകൊണ്ടായിരിക്കണം, സൗന്ദര്യം പ്രകടിപ്പിച്ചു കൊണ്ടുപോകരുത്. അതുപോലെ തന്നെ മസ്ജിദിലാണെങ്കിൽ ഇഫ്രാദു ബാബിഹാസിൽ നിസാഇ ഫിൽ മസാജിദ്, മസ്ജിദുകളിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു കതകുണ്ടായിരിക്കണം, അതിലൂടെ പ്രവേശിക്കാനും അതിലൂടെ പുറത്തു വരാനും. അതുപോലെ തക്കൂനു സുഫൂഫു നിസാഇ ഖൽഫിർ റിജാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് പുരുഷന്മാരുടെ ബാക്കിലാണ് സ്ത്രീകൾ, സ്ത്രീകൾ പിന്നിലായിരിക്കണം. ഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹ ബിഖിലാഫി റിജാൽ, സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സഫ് ഏതാണ്? ഏറ്റവും പിന്നിലുള്ളതാണ് പുരുഷന്മാർക്കെതിരായിട്ട്. പുരുഷന്മാർക്ക് ഏറ്റവും ഉത്തമം ഏതാണ്? മുന്നിലുള്ള സഫാണ്. സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമം ഏതാണ്? പിന്നിലുള്ള സഫാണ്. ഇനി നമസ്കാരം, ഇനി നമസ്കാരത്തിൽ ഇമാമിന് എന്തെങ്കിലും പിന്നെ അബദ്ധം പറ്റിയാണ് ഓതുന്നതിലോ എന്തെങ്കിലും റക്അത്തിലോ എന്തെങ്കിലും മാറ്റം വന്നാൽ പുരുഷന്മാരെന്ത് ചെയ്യണം? തസ്ബീഹ് ചെയ്യില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൈ കൊട്ടി ശബ്ദം ഉണ്ടാക്കുക എന്ന് മാത്രമേ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ സ്ത്രീകൾ മസ്ജിദിൽ നിന്ന് പുരുഷന്മാരെക്കാൾ മുമ്പ് ഇറങ്ങണം. അതായത് കൂടിക്കലകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ പുറത്തേക്ക് പോയതിനു ശേഷമാണ് പുരുഷന്മാർ മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നിയമമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അന്ന് കാലത്തെ മസ്ജിദിന്റെ ആ രീതി, സ്ത്രീകൾ പിന്നിലാണ് പുരുഷന്മാർ മുന്നിലാണ്, അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പോകാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തന്നെ ഇരിക്കുമായിരുന്നു, എന്നിട്ട് മാത്രമാണ് തിരിയാറുണ്ടായിരുന്നത്, എല്ലാം നമുക്കറിയാം. ഇന്ന് കാലത്ത് പിന്നെ സൗകര്യങ്ങൾ വ്യത്യസ്തപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം. അപ്പൊ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളിൽ ശ്രദ്ധ, ഇഖ്തിലാത്ത്, അന്യസ്ത്രീ പുരുഷന്മാർ കൂടിക്കലരുന്നതിൽ ശ്രദ്ധ നൽകാൻ ദീനിൽ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി എന്താവട്ടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളിൽ തന്നെ, ഒരു പ്രായപൂർത്തി എത്തുന്ന അല്ലെങ്കിൽ ആ പ്രായത്തിലോട് അടുക്കുന്ന കുട്ടികളിൽ തന്നെ പുരുഷന്മാരും സ്ത്രീകളും വ്യത്യസ്തര, ആ വ്യത്യസ്തത, ഒരു ആ അകൽച്ച, അന്യസ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ അകൽച്ച അവരെ പഠിപ്പിക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് അയൽവാസികൾക്കിടയിൽ അല്ലെങ്കിൽ കൂട്ടുകാരുടെ മക്കൾക്കിടയിൽ, അവർ ചെറുപ്പം മുതലേ കളിച്ചു വളരുന്ന അവസ്ഥയായിരിക്കും. അപ്പോ അവർക്ക് പ്രായപൂർത്തി എത്തി കഴിയുമ്പോഴാണ് ഇതുപോലെയുള്ള പല ചിന്തകൾ, അപ്പോഴെന്താണ് അവർക്ക്, എന്താണ് ചെറുപ്പം മുതലേ കളിച്ചു വളരുന്ന ആ രീതിയിൽ അവർ കാണുള്ളൂ. അത് വലിയ അപകടമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അവർക്കൊരു ആ പ്രായത്തിലേക്ക് അടുക്കുമ്പോഴേക്കും, നല്ല ചെറിയ കുട്ടികളല്ല, ഒരു പ്രായം കഴിയുമ്പോഴേക്കും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പരസ്പരം ആ ഒരു അകൽച്ച വെച്ച് തന്നെ നമ്മൾ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. കാരണം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യസ്തത എന്നുള്ളത് അവരുടെ ഉള്ളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടേയിരിക്കും, അതിന് അവർക്കൊരു കുഴപ്പമില്ലാത്ത അവസ്ഥയിലാവും. അതുകൊണ്ട് ചെറുപ്പം മുതൽ തന്നെ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതിന്റെ ഗൗരവങ്ങൾ നാം ഈ പറഞ്ഞതും അതിനപ്പുറത്തേക്കും ഒരുപാടുണ്ട്, ഈ അന്യസ്ത്രീ പുരുഷന്മാർ കൂടിക്കലരുന്നത് വഴി. അതെല്ലാം നാം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുക ഇൻഷാല്ലാ. അടുത്ത ആറാമത്തെ അശ്രീ എന്ന് പറഞ്ഞത് പിന്നെ സ്ത്രീകൾ പിന്നെ സൗന്ദര്യം പ്രകടിപ്പിച്ചിറങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മസലകളാണ്. അത് കഴിഞ്ഞ് ഇൻഷാല്ലാ ബാക്കിയുള്ള മൊത്തം 10 മസലകളാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഏറ്റവും നല്ല ചാരിത്ര ശുദ്ധിയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമുക്ക് അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.